ഹോസ്പിറ്റൽ സമീക്ഷ ബ്രോട്ട് യു ബൈ
അഹല്യ ഹോസ്പിറ്റൽ കെയറിംഗ് ലീവേഴ്സ്.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുന്നു.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുമ്പോൾ ഇന്നത്തെ വിഷയം മാനസികാരോഗ്യമാണ്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ വിലയേറിയ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി നൽകുന്നത് റോള ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസലിയാണ്. ഡോക്ടർ, എത്ര ദിവസം നമുക്കിവിടെ റോള ഷാർജ നമ്മുടെ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിൽ ഉണ്ടാവും?
ഇന്നും നാളെയും ഉണ്ടാവും.
ഇന്നും നാളെ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നമ്പർ പറയുമ്പോഴും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിളിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ഗുണാവുമല്ലോ. ഇതിനുശേഷം ഡോക്ടർ നാട്ടിലേക്കാണോ അതോ ഖത്തറിലേക്ക്
പോകുന്നുണ്ടോ? ഖത്തറിലേക്ക് പോകും. ഖത്തറിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട്
നാട്ടിലേക്ക്
പോകുന്നുണ്ടോ?
ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ഇപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് കേൾക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ പലതവണയും നമ്മുടെ ഷോ കഴിയുമ്പോൾ വിളിക്കുന്നവരുണ്ട്. അപ്പോ ഡോക്ടർ, നമുക്കൊരു മെസ്സേജ്, ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്, 34 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, ഹൗസ് വൈഫാണ്, പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്, ഒരു കാരണവുമില്ലാതെ മൂഡ് ഔട്ട് ആയി പോകുന്നു, ആരോടും വിഷമങ്ങൾ പറയാൻ പറ്റുന്നില്ല, ഈവൻ ഹസ്ബൻഡിനോട് പോലും. അതുപോലെ മറ്റ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അവർക്ക് ഒരു ഒരു താല്പര്യക്കുറവാണ്, താല്പര്യവുമില്ല. കുട്ടികളുടെ എന്താണ് ബഹളമൊക്കെ വല്ലാതെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. എങ്ങനെയൊക്കെയാണ്, പല രീതിയിലാണ് ജീവിതത്തിലേക്ക് സങ്കടങ്ങളും വിഷമങ്ങളും കടന്നു വരുന്നത്? ഇതിനിപ്പോ ഡോക്ടറെ കാണേണ്ടതുണ്ടോ എന്ന് പറയുന്നു.
ഈ സ്റ്റേജിൽ ഇനിയിപ്പോ നമ്മള് കുറെ ഉപദേശങ്ങൾ കൊടുത്താൽ അവർക്ക് അക്സെപ്റ്റൻസ് കുറയും. അപ്പൊ ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാല് വേറെ കുറച്ച് ഏരിയാസ് കവർ ചെയ്തിട്ടാണ് ഈ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ സമയത്ത് ഇനിയിപ്പോ എന്ത് ചെയ്യണം വെച്ചാൽ, അത് ആ ആൻസൈറ്റി അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള ഒരു വിഷാദം അത് പോകണം. അതിന് ചെറിയൊരു മെഡിക്കേഷൻ ആവശ്യമാണ്. ആ മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം കഴിയുമ്പോൾ അവരുടെ മൂഡ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ആ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അക്സെപ്റ്റൻസ് കൂടും. ആ സമയത്താണ് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ.
ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ, അവര് സ്ട്രെസ് കൂടുമ്പോൾ അവരുടെ ശരീരത്തിന് തീരെ ശക്തി കിട്ടാത്തതുപോലെ ആകുന്നൊരു അവസ്ഥ കൂടി ഉണ്ടാകുന്നു. ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ വല്ലാത്തൊരു ഭയം. അതാണ്,
അതിന് ഒരു കാര്യം വ്യക്തമാണ്, അവർക്ക് എന്തോ അവര് പുറത്തോട്ട് പോയി ഇതിലൊന്നും പറയാത്ത ഒരു സ്ട്രെസ് അവരെ മൈൻഡിൽ കയറിയിട്ടുണ്ട്. ആ സ്ട്രെസ് എന്തെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോ അവര് ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രശ്നം ഒറ്റടിക്ക് ഒരാളോട് ഡിസ്ക്ലോസ് ചെയ്യില്ലല്ലോ. അതാണ് ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാലും റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയും. ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ.
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
അപ്പൊ അത് കറക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് ആ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ. അതർവൈസ് അത് അങ്ങനെ അവിടെ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഹസ്ബൻഡിന്റെ പ്രശ്നമില്ല, കുട്ടികളെ പ്രശ്നമില്ല, ജോലി പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു സ്ട്രെസ് എവിടെ കയറിയിട്ടുണ്ട്.
ഇവിടെ ഇതെല്ലാം പ്രശ്നമാണ്, ഇതിലെല്ലാം ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇതൊക്കെ വിഷമമാണ്, ടെൻഷനാണ്. ഹസ്ബൻഡിന്റെ പ്രശ്നങ്ങളും കുട്ടികളുടെ ബഹളവും എല്ലാം അവരെ വല്ലാണ്ട് പ്രശ്നത്തിലാക്കുകയാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അവര് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാല് അവർക്ക് ഇത് വേറൊരാളോട് പറയുമ്പോൾ അതിനെ തമാശയായിട്ട് കാണുകയാണ്. അതിനെ വേണ്ട വിധത്തിൽ ഇപ്പൊ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു പ്രശ്നമാണെന്ന്. പക്ഷെ എല്ലാ നമ്മുടെ ചുറ്റിനുള്ള സമൂഹം കൂടി മെച്ചപ്പെടേണ്ടതുണ്ടല്ലേ?
തീർച്ചയായിട്ടും. അതിപ്പോ ഈ മാനസിക രോഗത്തിന് സ്ഥിരം കേൾക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മളെ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഇപ്പൊ നമ്മളെ ഹസ്ബൻഡിനോട് പറയുമ്പോ തന്നെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനോട് പറയുമ്പോ തന്നെ, അതൊരു നിസ്സാരാക്കി എടുക്കും, നിന്റെ തോന്നലാണെന്ന് പറയും. അപ്പോ ആ നിസ്സാരാക്കുന്നതുകൊണ്ട് പലവരും പിന്നെ അവര് പറയാൻ ഉദ്ദേശിച്ച കാര്യം പിന്നെ വിഴുങ്ങിക്കളയും. അവര് പറയില്ല, അല്ലെങ്കിൽ അവര് പറഞ്ഞതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ സ്ഥിരം ഒരു യൂസേജ് ആയിരിക്കും വീട്ടില് എനിക്ക് വട്ടാണെന്ന്. ഇത് നമ്മളൊരു ടൈം പാസിന് തമാശക്ക് പറയുകയാണെങ്കിലും പിന്നീട് അതൊരു റിയൽ പ്രശ്നം വരുമ്പോ അതൊരു ബ്ലോക്കായി മാറുകയാണ്. അപ്പൊ അവരുടെ മനസ്സില് നിങ്ങളിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ആദ്യേ അല്ലെങ്കിലേ അവർ എനിക്ക് വട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോ ഞാൻ ഇത് കൂടി പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? അപ്പൊ ഉള്ളത് പറയില്ല. അപ്പൊ വീണ്ടും അവരെ മനസ്സിൽ അസ്വസ്ഥത അവിടെ കിടക്കുകയാണ്.
ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്.
തീർച്ചയായിട്ടും.
ഹലോ,
ഞാൻ അബുദാബിന്ന് വിളിക്കുന്നു, പേര് ഞാൻ പറയുന്നത്.
ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ ഡോക്ടർ. ഉണ്ട് കേട്ടോ
ഡോക്ടറെ. അസ്സലാമു അലൈക്കും.
വലൈ അസ്സലാം, പറഞ്ഞോളൂ
ഡോക്ടറെ. ഇനി ഞാൻ 50 വയസ്സുള്ള ഒരാളാണ്. ഞാൻ ചെറുപ്പത്തില് ഞാന് ഒരു ഇടി വെട്ടിയിട്ട് ഞാൻ പേടി വെച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ.
ഇടി തൊട്ടടുത്ത് വന്നിട്ട് ഇടി വെട്ടി അന്ന് പേടിച്ചു പോയത്. പക്ഷെ ഇന്നും ആ പേടി എനിക്ക് നിലനിൽക്കുന്നു. രാത്രി മഴക്കാറ് കൂടുതൽ കാണുമ്പോ, ഇടി വെട്ടുമ്പോ, കാറ്റ് വീശുമ്പോ ഈ പേടി ഇന്നും എന്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അത് എന്താണ് അതിനൊരു പ്രതിവിധി? ഡോക്ടർ പറഞ്ഞോളൂ, ഞാൻ റെഡിയല്ല, കേട്ടോളാം.
അത് സാധാരണഗതിയിൽ ഇത്തരം അനുഭവങ്ങൾ ഇപ്പോ ഇടി വെട്ടുമ്പോ ഉള്ളതുപോലെ തന്നെ പല അനുഭവങ്ങളും പല ആളുകൾക്ക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ആക്സിഡന്റ്, നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോ ഒരു മുന്നിൽ നേരെ മുന്നിൽ തന്നെ ഒരു അപകടം കാണുക, അല്ലെങ്കിൽ നമ്മളെ വണ്ടി തന്നെ ഒരു അപകടത്തിൽ പെട്ടിട്ട് നമ്മൾ രക്ഷപ്പെടുക, ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളിലൊക്കെ ഇത്തരം ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് സാധാരണഗതിയിൽ നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആഘാതം നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവും, അതിങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവും, അത് പിന്നെ ഇങ്ങനെ മാഞ്ഞ് 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 അങ്ങനെ അങ്ങോട്ട് ഇല്ലാതാവുക ചെയ്യുക. നമ്മുടെ സ്വന്തപ്പെട്ടവരുടെ വേർപിരിയലിന് നമുക്ക് പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കും, തീവ്രമായ വിഷമം ഉണ്ടാക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മളതിങ്ങനെ സെറ്റിലായി സെറ്റിലായി വരും. അതുകൊണ്ടാണ് ഈ മറവി ഒരു അനുഗ്രഹമാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെ പോവുക ചെയ്യുക. എന്നാലും ചില ആളുകൾക്ക് അത്തരത്തിൽ അത് സാധിക്കില്ല, അത് വീണ്ടും തേട്ടി വരികയും അല്ലെങ്കിൽ അത് ഉൾബോധ മനസ്സിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുകയും അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുകയോ എവിടെന്നെങ്കിലും കേൾക്കാനിട വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പുറത്തോട്ട് വന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടർ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് ചെറിയൊരു മെഡിക്കേഷൻ കഴിച്ച് ആ മനസ്സിന്റെ ധൈര്യം വീണ്ടെടുക്കണം, ധൈര്യം വീണ്ടെടുക്കണം. ആ ധൈര്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം ചിന്തഗതികൾ വരുന്നത് അത്ര ആ നിഗൂഢമായി ചിന്തിക്കുന്നതിനെ ഒഴിവാക്കി നമുക്കൊരു മനസ്സിന് ധൈര്യം കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അത് നമ്മളെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മളതിനെ ഇങ്ങനെ ഭയപ്പെടേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു മനക്കരുത്ത് കിട്ടും. അതിനുള്ള ചിലൊരു മെഡിക്കേഷൻ തന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും, അതിപ്പോൾ ഈ അസുഖത്തിന് വേണ്ടിയിട്ടുള്ളൊരു വരാനുണ്ടായിട്ടുള്ളൊരു ഏതു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാരണം നിമിത്തം അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ വന്നു, ഇനി അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ചെറിയ മെഡിക്കേഷൻ കഴിച്ചാൽ അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നും ഇല്ലാതാവാൻ പറ്റും, സാധിക്കും.
ഓക്കെ ഡോക്ടർ, നമ്മൾ ഏകദേശം അവസാന സമയങ്ങളിലേക്ക് എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അതായത് ഇപ്പൊ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശം നമ്മൾ പലപ്പോഴും ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ എങ്കിലും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ മാനസിക രോഗം ബാധിച്ച അതിപ്പോ ഒരു രോഗാവസ്ഥയാണെങ്കിൽ പോലും അവരെ നമുക്ക് അവരുടെ എന്ത് ലക്ഷണങ്ങളിലൂടെ നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും, ഇത് രണ്ടും ഒന്ന് പറയാമോ?
അതെ, ഇത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ അവരുടെ പ്രവൃത്തികളിലൂടെയാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾക്ക് ഒപ്പമുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. അവര് അതുവരെ വളരെ ആക്റ്റീവായി നടന്നിരുന്ന കാര്യങ്ങളിൽ വരുന്ന വ്യത്യസ്തതകള്, അവരുടെ പ്രവൃത്തികള്, സ്വഭാവത്തില് എല്ലാത്തിലും വരുന്ന വ്യത്യസ്തതകൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു ഡോക്ടറെ സമീപ്യം ആവശ്യമുണ്ടെങ്കിൽ നോക്കണം. അതുപോലെ ഇപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഈ വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുമ്പോഴാണ്, ഉറക്കമൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഇതിന്റെ ഒരു തുടക്കം ഉണ്ടാവുക.
അപ്പൊ
ആദ്യത്തിലൊക്കെ നമ്മളത് നെഗ്ലക്ട് ചെയ്ത് വിടും, പിന്നീട് അത് പ്രയാസമായിട്ട് മാറും. വരാതിരിക്കാൻ ചെയ്യേണ്ടത് നമുക്ക് ഒരു എപ്പോഴും ഒരു നല്ല സുഹൃത്തിനെ ഒന്നോ രണ്ടോ ആളുകളെ കണ്ടെത്തുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗാദറിംഗ് ഒക്കെ ഉണ്ടാവുക. അതിന് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നാട്ടിലേക്കൊക്കെ വിളിച്ച് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഒരു ഇൻവോൾവ്മെന്റ്, നമ്മളെ ശാരീരികമായിട്ട് അടുത്തില്ലെങ്കിലും നമ്മളെ മനസ്സുകൊണ്ടുള്ള സാമീപ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മള് ഇത് മൊത്തത്തിലുള്ള ഒരു പ്രോബ്ലംസ് ആണല്ലോ ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ, നമ്മളത് മാത്രം പ്രശ്നമല്ല.
അപ്പൊ
അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന സെൽഫ് സജഷൻ മനസ്സിന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. പ്രാർത്ഥനയിലൂടെ നമുക്ക് കുറെ സമാധാനം കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് സമാധാനം. അപ്പൊ തന്നെ നമുക്ക് ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ പറ്റും. അതിലുപരി പുറത്തോട്ട് വരുമ്പോഴാണ് പിന്നെ ഡോക്ടർ സഹായങ്ങളൊക്കെ തേടേണ്ടത്.
ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേകതയുള്ള ദിവസത്തിൽ തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഒരുപാട് പേർക്ക് അത് ഗുണകരമായി തീർന്നിട്ടുണ്ടാവും. എനിവേ, താങ്ക് യു സോ മച്ച് ഡോക്ടർ.
താങ്ക് യു.
ഓക്കെ, വെൽക്കം. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുമ്പോൾ, ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് റോള ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസലിയാണ്. അദ്ദേഹം ഇന്നും നാളെയും നമ്മുടെ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്റർ ഷാർജ റോളയിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ്: 06 56 110 99 06 56 110 99. അതിനുശേഷം അദ്ദേഹം ദോഹ ഖത്തറിലേക്കാണ് പോകുന്നത്, നസീം അൽ റബി മെഡിക്കൽ സെന്ററിലേക്കാണ്. അവിടുത്തെ നമ്പർ 0974 333 0114. അത് അതിനുശേഷമായിരിക്കും അദ്ദേഹം നാട്ടിലേക്ക് പോവുക. മനഃശാന്തി ഹോസ്പിറ്റൽ, രാമനാട്ടുകര, കാലിക്കറ്റ്. 0483 279 4551. സ്ഥാനത്ത് 52 ആണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വിളിച്ചാൽ കിട്ടും. 0483 279 4451 അല്ലെങ്കിൽ 52. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ, ഇനി നിങ്ങൾക്ക് സമീക്ഷ കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 2:10. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് നിത്യ.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ,
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി.
Brought to you by
Ahalya Hospital, caring for yours.
For more information and appointments, call or WhatsApp Ahalya Hospital, Hamdan Street, 0262-62666. Ahalya Hospital, Musaffa, 0281-9119.
Ahalya Hospital, Samiksha, Nyayar Mudal Vyalam Vare, UAE Samayam, Uchikki 2:10.